Om Namah Shivaya. Dear listeners of shaivan.org, now we are listening to Brahma Sutra in Malayalam, presented by Professor Balakrishna Nayak. Thank you. Om Namah Shivaya.
എല്ലാവർക്കും എൻ്റെ പ്രണാമം. ബ്രഹ്മസൂത്രത്തിലെ ചതുസൂത്രിയുടെ ചർച്ച ഇന്ന് അവസാനിക്കുകയാണ്. നാലാം സൂത്രമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. തത്വസമന്വയ എന്നാണ് നാലാം സൂത്രം. ഉപനിഷത്തുക്കൾ അവതരിപ്പിക്കുന്ന ബ്രഹ്മസ്വരൂപത്തിന് കർമ്മവുമായി യാതൊരു ബന്ധവുമില്ല. ഇത് ഉപനിഷത് വാക്യങ്ങൾ ഉദ്ധരിച്ച് സമന്വയിപ്പിക്കാം എന്നതാണ് സൂത്രത്തിന്റെ അർത്ഥം. ഇവിടെ ബ്രഹ്മം കർമ്മം എന്നിങ്ങനെ രണ്ട് ഘടകങ്ങളേ ഉള്ളൂ. അന്വേഷണത്തിന്റെ ആരംഭത്തിൽ ബ്രഹ്മം സർവത്ര നിറഞ്ഞ് നിശ്ചലമായി ആനന്ദഘനമായി നിൽക്കുന്ന പരമകാരണമാണ്, പ്രപഞ്ചത്തിന്റെ പരമ കാരണം. ആ അധിഷ്ഠാനത്തിൽ ഉണ്ടെന്ന് തോന്നുന്നതാണ് കർമ്മം. ബ്രഹ്മം ബോധവും കർമ്മം ജഡവും. ജഗത്ത് മുഴുവൻ കർമ്മമാണ്, ചലനമാണ്. ചലനമാണ് കർമ്മത്തിന്റെ സ്വരൂപം. ജഗത്ത് മുഴുവൻ ചലനത്തിന്റെ ഓരോ ഘട്ടങ്ങളാണ്. ആദ്യം ശക്തിസ്പന്ദനം, ആ ചലനം കുറച്ചുകൂടെ ശക്തിപ്പെട്ടാൽ മനസ്സ്, അതേ ചലനം കുറച്ചുകൂടെ ശക്തിപ്പെട്ടാൽ മാറ്റർ. ഇതാണ് ചലനത്തിന്റെ മൂന്ന് ഘട്ടങ്ങൾ. ജഗത്തെന്ന പദത്തിന് തന്നെ അർത്ഥം സദാ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഋഷീശ്വരന്മാർ ഇതൊക്കെ പണ്ട് പണ്ടേ തന്നെ കണ്ട് അനുഭവിച്ച് അറിഞ്ഞവരാണ്. എല്ലാം ചലിക്കുന്നു. ജഡമെന്ന് തോന്നുന്ന കാഴ്ച പോലും നിരന്തരം മനസ്സിന് ഭാവന ചെയ്യാൻ കഴിയാത്ത വണ്ണം പരമാണുക്കളായി മാറി മാറി നിന്ന് ചലിക്കുകയാണ്. നല്ല ഉപകരണമുണ്ടെങ്കിൽ അതെങ്ങനെ കാണാൻ പറ്റും എന്നാണ് ആധുനിക ശാസ്ത്രം തന്നെ പറയുന്നത്. അങ്ങനെ ചലനത്തിന്റെ വിവിധ ഘട്ടങ്ങളാണ് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ. ഈ ചലനത്തിന് അധിഷ്ഠാനമാണ് ബ്രഹ്മം. ഇവിടെ ചിന്തിച്ചു വരുമ്പോൾ അധിഷ്ഠാനമായ ബ്രഹ്മത്തിൽ യഥാർത്ഥത്തിൽ ചലനമുണ്ടാവാൻ പറ്റുമോ? ഈ ചോദ്യം ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. ഒരിക്കലും സാധിക്കില്ല. ബ്രഹ്മം സർവവ്യാപിയാണ്, നിശ്ചലമാണ്. അജോ നിത്യ ശാശ്വതോയം പുരാണോ, ജനിക്കാത്തതാണ്, ശാശ്വതനാണ്, പണ്ടേ ഉള്ളവനാണ്. അതിലെന്തിനാണ് കർമ്മചലനം? എങ്ങനെ വരും? സർവത്ര നിറഞ്ഞു നിൽക്കുന്ന നിശ്ചല വസ്തുവിൽ ചലനം യഥാർത്ഥത്തിൽ സംഭവിക്കുമോ? ഒരിക്കലും സാധ്യമല്ല. അപ്പോൾ ചലനം കാണുന്നതോ? അതാണ് മരുഭൂമിയിൽ കാനൽ ജലം കാണുമ്പോലെ കാണുന്നു. ഈ ചലനരൂപമായ കർമ്മത്തിന് നിശ്ചലമായ ബ്രഹ്മത്തോട് യാതൊരു ബന്ധവുമില്ല. മരുഭൂമിയിൽ കാണുന്ന കാനൽ ജലത്തിന് മരുഭൂമിയുമായി ഒരു ബന്ധവുമില്ല. കാണുന്ന ആളിന്റെ ഭ്രമം. കർമ്മത്തിന് ആചാര്യസ്വാമികൾ ചതുസൂത്രിയുടെ ചർച്ചയിൽ ഒടുവിൽ പറയുന്നു, കർമ്മത്തിന് നാല് കാര്യങ്ങളാണ് സാധിക്കാവുന്നത്. ഉത്പാദ്യം, വികാരിയം, ആപ്യം, സംസ്കാരിയം. ഇതാണ് നാല് കാര്യങ്ങൾ. ഉത്പാദ്യം ഏതെങ്കിലും ഒരു പുതിയ വസ്തുവിനെ ഉണ്ടാക്കുക. കർമ്മം പുതിയ വസ്തു എന്ന് തോന്നുന്ന ഒന്നിനെ ഉണ്ടാക്കുന്നു. സർവത്ര നിറഞ്ഞ് നിശ്ചലമായിരിക്കുന്ന ബ്രഹ്മത്തിനെ കർമ്മം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? പണ്ടേ ഉള്ളത് കർമ്മം രൂപം കൊള്ളുന്നതിന് മുൻപേ ഉള്ളത്, കർമ്മത്തിന്റെ തോന്നൽ വരുന്നതിന് മുൻപേ ഉള്ളത്, അതിനെ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? വികാരിയം, അതിനെ രൂപാന്തരപ്പെടുത്തുക. രൂപാന്തരപ്പെടാൻ നിശ്ചലം, ആനന്ദഘനം, ചലിക്കാത്ത വസ്തു, അതിനെ ഇനി പൂർണ്ണം, നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞതുപോലെ പൂർണ്ണം, അതിനെ ഇനി എന്തിൽ രൂപാന്തരപ്പെടുത്താനാണ്? ആപ്യം, ദൂരെ ചെന്ന് പ്രാപിക്കാവുന്നത് കർമ്മം കൊണ്ട്. നമ്മുടെ വീട് ദൂരെയാണെങ്കിൽ അവിടെ ചെന്ന് ആ വീട്ടിനെ പ്രാപിക്കുക. സർവത്ര നിറഞ്ഞിരിക്കുന്ന ബ്രഹ്മം സകലരാലും പ്രാപിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. സകലരുടെയും സ്വരൂപമാണ് ബ്രഹ്മം. ഇനി അതിനെ എവിടെ പോയി പ്രാപിക്കാനാണ്? പണ്ടു പണ്ടേ പ്രാപിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന ബ്രഹ്മം അതിനെ ഇനി ഒരിടത്തും പോയി പ്രാപിക്കാനില്ല. സംസ്കാരിയം, ചില അഴുക്കുകളൊക്കെ പറ്റിയാൽ അതിനെ മാറ്റി സംസ്കരിക്കുന്നതാണ് സംസ്കാരിയം. നിത്യശുദ്ധ ബുദ്ധ മുക്തമാണ് ബ്രഹ്മം. ഭാഷ്യത്തിലും മറ്റും ആവർത്തിച്ച് ബ്രഹ്മത്തെ വിവരിക്കുമ്പോൾ പറയുന്ന വാക്കുകളാണ് നിത്യശുദ്ധ ബുദ്ധ മുക്തം. നിത്യശുദ്ധം, നിത്യബുദ്ധം, ഉണർന്നിരിക്കുന്നത്, ഉണ്ട് ഉണ്ട് എന്നിങ്ങനെ അനുഭവത്തോടുകൂടി ഉണർന്നിരിക്കുന്നത്. നിത്യമുക്തം, ഒരിക്കലും ഒരു ബന്ധവും ബാധിക്കാത്തത്. അതിനെ ഇനി എന്ത് സംസ്കരിക്കാനാണ്? കർമ്മം കൊണ്ട് ഈ നാല് കാര്യങ്ങളല്ലാതെ അഞ്ചാമതൊരു കാര്യം സാധിക്കാനേയില്ല ലൗകിക രംഗത്ത് പോലും. ഉത്പാദ്യം സംസ്കാരിയം, ഉത്പാദ്യം വികാരിയം, ആപ്യം സംസ്കാരിയം, ഇതാണ്. അപ്പൊ ഈ നാല് കാര്യങ്ങളും ബ്രഹ്മത്തിലൊരിക്കലും സാധ്യമല്ല. ചുരുക്കി പറഞ്ഞാൽ കർമ്മവുമായി ബ്രഹ്മത്തിന് ഒരു ബന്ധവുമില്ല. ബ്രഹ്മലാഭം, അതാ ബ്രഹ്മാനുഭവത്തെ ഗീതയും ഭാഗവതവും ഒക്കെ പറയുന്നത് നൈഷ്കർമ്മ്യം എന്നാണ്. കർമ്മമില്ലാത്ത അനുഭവാവസ്ഥ നൈഷ്കർമ്മ്യം. നമ്മൾ വരുന്ന ദിവസം ഗീത 18-ാം അധ്യായം, പലരും ഈ കർമ്മം കർമ്മം കർമ്മം, അവസാനം വരെ കർമ്മം ചെയ്യണം, അതാണ് ഗീത പറയുന്നത്. അതൊക്കെ അങ്ങേയറ്റത്തെ അബദ്ധമാണ്, അങ്ങേയറ്റത്തെ അബദ്ധം. ഒരിക്കലും കർമ്മം കൊണ്ട് ആരുടെയും ജീവിതം സഫലമാവില്ല. കർമ്മം കാമത്തിന്റെ ഫലമാണ്. അവിദ്യ കാമം കർമ്മം. അവിദ്യ, പരമസത്യം അനുഭവപ്പെടാതിരിക്കുക, അതാണ് അവിദ്യ. അവിദ്യയുടെ ഫലമായി കാമം, സുഖത്തിനു വേണ്ടി പല ആഗ്രഹങ്ങളും. ആഗ്രഹത്തിന്റെ ഫലമായി കർമ്മം, ഇതാണ് നിയമം. അവിദ്യ കാമം കർമ്മം. കാമം തീർന്നു, കർമ്മം തീർന്നു. അവിദ്യ തീർന്നോ കാമം തീർന്നു, കാമം തീർന്നോ കർമ്മം തീർന്നു. ഒരാൾക്ക് മരണവേളയിലെങ്കിലും ഇത് സംഭവിക്കുമോ? അവിദ്യ നിലനിൽക്കുന്നു, സത്യം അനുഭവപ്പെടുന്നില്ല. നിരവധി കാമങ്ങൾ മരണവേളയിലും, തൽക്കാല ശരീരം ഒരു കാമവും നിറവേറ്റാൻ ശക്തമല്ല. കാമം പണ്ടത്തേതിലും കൂടുതൽ. അപ്പോ മരിക്കേണ്ടിയും വരുന്നു, ശരീരം പോകുന്നു, തൽക്കാല ശരീരം. ഇനിയിപ്പോ എന്താ മാർഗം? തൽക്കാല കാമം നിറവേറ്റാനായി അതിനുചിതമായ മറ്റൊരു ശരീരം സ്വീകരിക്കുക. ഇതാണ് സംസാര ഗതി. മരണവേളയിൽ ഏതേത് രൂപങ്ങൾ ധ്യാനിച്ചിറങ്ങിപ്പോകുന്നോ അവശ്യം ആ രൂപങ്ങൾക്കനുസരണം, കാമങ്ങൾക്കനുസരണമായ ഒരു ശരീരം അംഗീകരിച്ചേ പറ്റൂ. കൃഷ്ണൻ തീർത്തു പറയുന്നു, യം യം മാവി സ്മരൻ ഭാവം ത്യജത്യന്തേ കളയവരം തം തമേവൈതി കൗന്ദേയ സദാ തദ്ഭാവഭാവിത. അർജുന, ഏതേത് രൂപങ്ങളെ, കാമങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ് ഒരാൾ മരണവേളയിൽ ചിത്തവുമായി ഇറങ്ങിപ്പോകുന്നത്? ചിത്തമാണ് കാമത്തിന്റെ സ്വരൂപം. ഇറങ്ങിപ്പോകുന്നത് തം തമേവൈതി കൗന്ദേയ, തീർച്ചയായിട്ടും തം തമേവ, അതാത് രൂപത്തെ തന്നെ പ്രാപിക്കുന്നു. കൗന്ദേയ, എന്താ കാര്യം? സദാ തദ്ഭാവഭാവിത, ജീവിതത്തിൽ കൂടുതൽ സമയവും ആ ആഗ്രഹത്തെ തന്നെ ഭാവന ചെയ്തുറപ്പിച്ചതുകൊണ്ട്. അപ്പോ പൂർണ്ണമായും കാമവിമുക്തിയും ദുഃഖനിവൃത്തിയും ആഗ്രഹിക്കുന്ന ഒരാൾ നിരന്തരം ഏകവും ആനന്ദഘനവും അവരവരുടെ സ്വരൂപവുമായ ബ്രഹ്മത്തെ ധ്യാനിച്ചുറപ്പിക്കേണ്ടതാണ്. ബ്രഹ്മം ഉള്ളിലിരിക്കുന്നു, ഈശ്വരസ്വരൂപമായി. തമേവ ശരണം ഗച്ഛ സർവഭാവേന, ആ ഈശ്വരനെ സർവഭാവേന ശരണം ഗച്ഛ, കാണുന്നതൊക്കെ അത് തന്നെ എന്ന ഭാവത്തോടുകൂടി അർജുന ശരണം പ്രാപിക്കൂ. തത്പ്രസാദ പരാം ശാന്തിം സ്ഥാനം പ്രാപ്സ്യസി, ഉള്ളിലിരിക്കുന്ന ആ ദേവൻ പ്രസന്നനായാൽ, ആത്മാവ് പ്രസന്നനായാൽ, പരാം ശാന്തിം സ്ഥാനം പ്രാപ്സ്യസി, പരമശാന്തി സ്ഥാനത്തെത്തിച്ചേരും. കർമ്മമയമായ ജീവിതത്തെക്കുറിച്ച് വാസിഷ്ഠം പറയുന്നത് ഒരു മുത്തശ്ശി കഥയോടാണ്. ഈ ജീവിതം മുത്തശ്ശി ഉറങ്ങാതെ കരഞ്ഞുകിടക്കുന്ന ഒരു കുഞ്ഞിന് കുഞ്ഞു പറഞ്ഞു കഥ കേൾക്കണം. കഥ പറയുകയാണ്, കുട്ടി ഉറക്കാൻ വേണ്ടി കഥ പറയുന്നു. എന്താ കഥ? മുത്തശ്ശി കഥ തുടങ്ങി. മൂന്ന് രാജകുമാരന്മാർ ഒരു വഴിയാത്ര ധരിച്ചു. കുട്ടിക്ക് നല്ല സന്തോഷം തോന്നി. അതിൽ രണ്ട് രാജകുമാരന്മാർ ജനിച്ചിട്ടേ ഇല്ല, മൂന്നാമത്തെ രാജകുമാരൻ ഗർഭത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല. അവർ യാത്ര തുടർന്നു. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ആകാശമധ്യത്തിൽ ഒരു ഉദ്യാനം കണ്ടു. അവിടെ മൂന്ന് പൊയ്കകൾ കണ്ടു. ഒരു പൊയ്ക വറ്റി വരണ്ട് കിടക്കുകയാണ്, വേറെ രണ്ട് പൊയ്കകളിലും ഒരു തുള്ളി ജലം പോലും ഇല്ല. ഈ മൂന്ന് രാജകുമാരന്മാരും വറ്റു വരണ്ട് കിടക്കുന്ന പൊയ്കയിലിറങ്ങി കുളിച്ചു, ജലം കുടിച്ചു, നീന്തി തുടിച്ചു. എന്നിട്ട് മറ്റു പൊയ്കകളിൽ നിന്നും വെള്ളം പല ഉപയോഗങ്ങൾക്കും എടുത്തുപയോഗിച്ചു. എന്നിട്ടവർ വേണ്ട പാത്രങ്ങൾ ഒക്കെ സഞ്ചരിച്ച് വഴിയിൽ വെച്ച് തന്നെ ഭക്ഷണമുണ്ടാക്കി. പക്ഷേ പാത്രങ്ങളൊന്നും ഇല്ലായിരുന്നു, ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ ഒന്നും തന്നെ കിട്ടിയിട്ടുമില്ല. കുഞ്ഞ് ഗംഭീരമായി മൂളിക്കേട്ടു കഥ. ഒടുവിൽ കുഞ്ഞുറങ്ങി അമ്മ കഥയും നിർത്തി. ഇതാണ് ഈ സംസാരത്തിലെന്ന് വസിഷ്ഠൻ പറയുന്നത്. എന്താ കഥ? കുഞ്ഞിന് ചോദിക്കാൻ അറിഞ്ഞൂടാ, ചോദ്യം ചോദിക്കാൻ അറിഞ്ഞൂടാ. ആദ്യമേ ചോദ്യം ചോദിച്ചെങ്കിൽ ഈ കഥ അപ്പോൾ അവസാനിക്കുമായിരുന്നു. അമ്മ പറഞ്ഞു, വളർത്തമ്മ, മൂന്ന് രാജകുമാരന്മാർ യാത്ര തിരിച്ചു, രണ്ടുപേരും ഉണ്ടായിട്ടേ ഇല്ല, മൂന്നാമത്തെ ആൾ ഗർഭത്തിലേ ഇല്ല. എന്നാ കുട്ടി ചോദിക്കണ്ടേ? അമ്മ, അതെങ്ങനെ? ഇല്ലാത്ത രാജകുമാരന്മാർ എങ്ങനെ യാത്ര തിരിച്ചു? ഗർഭത്തിലെ രാജകുമാരനില്ലെങ്കിൽ എന്തൊന്നാ അമ്മ ഈ പറയുന്നത്? ചോദിക്കാൻ കുട്ടിക്ക് അറിഞ്ഞൂടാ. കുട്ടിക്ക് നല്ല രസമായി തോന്നി ഈ കഥ. അവ ഉറങ്ങി അമ്മ കഥയിൽ നിർത്തി. ഭഗവൻ മായയുടെ അഘടിത ഘടനാപടീയസിയായ ഇല്ലാത്തതെന്തും ഉണ്ടെന്ന് തോന്നിക്കാൻ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ വരെ ഉണ്ടെന്ന് തോന്നിക്കാൻ കരുത്തുള്ള ഭഗവൻ മായയുടെ, മായയാകുന്ന മുത്തശ്ശിയുടെ, ഉറങ്ങാൻ കിടക്കുന്ന കുട്ടികളായ നമ്മൾക്ക് പറഞ്ഞു തരുന്ന ഒരു മനോഹര കഥയാണ് ഈ പ്രപഞ്ചമെന്നാണ് വശിഷ്ഠൻ പറയുന്നത്. അല്ലെന്ന് ആരെങ്കിലും പോവുകയിട്ട് ഇവിടെ എനർജി ഉണ്ടായി, ശാസ്ത്രം, ആധുനിക ശാസ്ത്രം എനർജി ഉണ്ടായി, ഉടൻ ചോദിക്കണ്ടേ എനർജി എവിടുന്നുണ്ടായി, എന്തിനുണ്ടായി? രണ്ടത്തെ ഈ ചോദ്യങ്ങൾക്ക് രണ്ടിനും ഉത്തരം പറയാൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ശാസ്ത്രജ്ഞന് സാധിക്കുമോ? എനർജി എവിടെ സ്പന്ദിച്ചു, എന്തിന് സ്പന്ദിച്ചു, എപ്പോൾ സ്പന്ദിച്ചു, ദേശകാല നിമിത്തങ്ങളൊന്നും പറയാൻ സാധ്യമല്ല. കാരണം എനർജിയൊക്കെ സ്പന്ദിച്ച് ദേശകാലങ്ങളുടെ തോന്നലുടെ ഉണ്ടാക്കിയതിന് ശേഷം ആണ് ഈ ചോദ്യങ്ങളിൽ നിന്ന് ഉദിക്കുന്നത്. അപ്പോ എനർജി ഇവിടെ സ്പന്ദിച്ചു, ആർക്കും നിശ്ചയമില്ല. ആ എനർജി ഫണ്ടമെന്റൽ എലമെന്റ്സ് ആയിട്ട് മാറി. എപ്പോ മാറി? കാണുന്നവരും ഞങ്ങൾ പറയുന്നു ഇത്തരം ചോദ്യമൊന്നും ചോദിക്കരുത്. ഞാനിങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ എന്റെ സുഹൃത്തുക്കളായ ശാസ്ത്രജ്ഞന്മാരോട് പലരോടും ചോദിച്ചേ. അവർ പറയുന്നു ഞങ്ങൾ കാണുന്നു അത് പറയുന്നു, അല്ലാതെ ഈ ചോദ്യമൊന്നും ഞങ്ങളങ്ങനെ ചിന്തിച്ചിട്ടില്ല. ആ ഫണ്ടമെന്റൽ എലമെന്റ്സ് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളായി മാറി. എന്തിനു മാറി? ഒരാവശ്യമില്ല, മാറിയിട്ടില്ല. വേദാന്തിയോട് ചോദിച്ചാൽ മാറിയിട്ടില്ല, ഒരിക്കലും മാറാൻ സാധ്യമല്ല. എന്നാലും സ്പന്ദിക്കാൻ തന്നെ സാധ്യമല്ല. എവിടെ സ്പന്ദിക്കും? നിശ്ചലവും സർവവ്യാപിയുമായ ബോധത്തിൽ എനർജിക്ക് ഒരിക്കലും സ്പന്ദിക്കാൻ സാധ്യമല്ല. പിന്നെ സാധ്യമല്ലെങ്കിൽ കാണുന്നതോ ശാസ്ത്രജ്ഞന്മാരൊക്കെ അത് കണ്ട കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടല്ലോ. കണ്ടു, കാണുന്നത് കൊണ്ട് മാത്രം ഒരു വസ്തു ഉണ്ടെന്ന് കരുതരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സ്വപ്നം തികച്ചുമുള്ളതല്ലേ? ഗൗഡപാദാചാര്യർ ചോദിക്കുന്നു, സ്വപ്നവും ഈ ജാഗ്രതും തമ്മിൽ എന്താ വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. കാണുമ്പോൾ സ്വപ്നം അത്യന്തം പരമാർത്ഥം. എല്ലാ അനുഭവങ്ങളും, ജാഗ്രതയിലുള്ള എല്ലാ അനുഭവങ്ങളും സ്വപ്നത്തിലുണ്ടാകുന്നു, അത്യന്തം പരമാർത്ഥം. ദേശകാലങ്ങൾ ഉൾപ്പെടെ പുതിയതായി സൃഷ്ടിക്കപ്പെടുന്നു, പുറത്തുള്ള ദേശകാലങ്ങളല്ല. ഉറക്ക സ്വപ്നം കാണുന്ന വ്യക്തി നിശ്ചലനായി ഉറങ്ങിക്കിടക്കുന്നു, പുതിയ ഒരു സ്വപ്ന വ്യക്തി ഉണ്ടാവുക. ഭ്രമം, ആ ഭ്രമം പിന്നെ സ്വപ്നാനുഭവങ്ങൾ എന്ന ഭ്രമത്തെ മുഴുവൻ കാണുന്നു. എന്തായാലും ഉറങ്ങിക്കിടക്കുന്ന വ്യക്തിയല്ല സ്വപ്നം കാണുന്ന വ്യക്തി, പുതിയൊരു ഭ്രമവ്യക്തി രൂപം കൊള്ളുന്നു. ഈ ഉറക്കത്തിൽ അതെവിടുന്ന് രൂപം കൊണ്ടു? ഇതാണ് മായ, അത് രൂപം കൊണ്ടിട്ടില്ല. ആ സ്വപ്നദർശി രൂപം കൊണ്ടിട്ടേയില്ല. എങ്ങനെ അറിയാം? ഉണരുമ്പോ സ്പഷ്ടമല്ലേ? ഞാൻ സുഖം ഉറങ്ങിക്കിടന്നു, സ്വപ്നം കണ്ടു, സ്വപ്നത്തിൽ ഞാൻ വേറൊരു പുരുഷനായി, എത്രയോ വർഷം ജീവിച്ച ഒരു പുരുഷനായി മാറുകയാണ്. അപ്പോ സ്വപ്നം കണ്ട ഞാനുമില്ല, സ്വപ്നത്തിൽ അനുഭവിച്ച ഒരു പദാർത്ഥവുമില്ല. ഇതെങ്ങനെ? എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് പ്രപഞ്ചസൃഷ്ടിയുടെയും രഹസ്യം. പ്രപഞ്ചസൃഷ്ടിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കിത്തരാൻ ജഗദീശ്വരൻ ഉണ്ടാക്കുന്ന ഒരേർപ്പാടാണ് ഈ സ്വപ്നം. അപ്പൊ കാണുന്നതുകൊണ്ട് സത്യം, അത് ശരിയല്ല. കാണുന്നതുകൊണ്ടൊന്നും സത്യമാവാൻ സാധ്യമല്ല. കാണുന്നത് ഉണ്ടെന്ന് കരുതണമെങ്കിൽ എവിടുന്നുണ്ടായി, എന്തിനുണ്ടായി? ഒരു കാലത്തും ഈ ജഗത്തിനെ സംബന്ധിച്ച് ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ഒരു ചിന്തകനും സാധ്യമല്ല. അതുകൊണ്ടാണ് നമ്മുടെ വേദാന്തികൾ പറയുന്നത്, സ്വപ്നമായേ യഥാദൃഷ്ടേ ഗന്ധർവനഗരം യഥാ തഥാ വിശ്വമിദം ദൃഷ്ടം വേദാന്തേഷു വിചക്ഷണൈ. സ്വപ്നമായേ യഥാദൃഷ്ടേ, സ്വപ്നം അല്ലെങ്കിൽ ഒരു ഐന്ദ്രജാലിയുടെ മാജിക്ക്, ഇതൊക്കെ എങ്ങനെ കാണപ്പെടുന്നുവോ, സ്വപ്നമായേ യഥാദൃഷ്ടേ ഗന്ധർവനഗരം യഥാ. ഗന്ധർവനഗരം, ആകാശത്തൊരു നഗരം. വാസ്തവത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ഭൂമണ്ഡലം, നമ്മുടെ കൊല്ലം നഗരം അല്ലെങ്കിൽ അമേരിക്കയിലെ ന്യൂയോർക്ക് നഗരം, ഇതൊക്കെ എവിടെ? ആകാശത്തിലൊരു നഗരം. അല്ല, എവിടെയാണെന്ന് ആർക്കെങ്കിലും തീർത്തു പറയാൻ പറ്റുമോ? അതങ്ങനെ, അത് സൂര്യനിൽ നിന്നും ഇത്ര കിലോമീറ്റർ. സൂര്യനവിടെ അനന്തകോടി സൂര്യന്മാരുണ്ടെന്നാണ്. അപ്പോ അനന്തകോടി ഭൂമികളും ഉണ്ടാവണം. ഇതൊക്കെ എവിടെ നിൽക്കുന്നു? വെറും ബാഹ്യദൃഷ്ടിയിൽ നോക്കിയാൽ വെറും ശൂന്യാകാശത്തിൽ. ശൂന്യാകാശത്തിൽ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? അതാണ്, ഇതൊക്കെ പറഞ്ഞ് തള്ളിയിട്ട് കഥയില്ല. മോഹം കൊണ്ട്, ഈ ഭൗതിക തലത്തിലുള്ള എന്തൊക്കെയോ മോഹം കൊണ്ട് ആയിരമായിരം വർഷങ്ങളായി ചിന്തിച്ചനുഭവിച്ചുറപ്പിച്ചിട്ടുള്ള ഇത്തരം പ്രപഞ്ച സത്യങ്ങൾ ചിലരെന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ്. അതുകൊണ്ടെന്നാൽ ഉപനിഷത്ത് പറയുമ്പോൾ അവിദ്യയിൽ ഒന്നും പിടികിട്ടാതെ, എന്തിനു ജനിച്ചു ജീവിച്ചു എന്നൊന്നും മനസ്സിലാക്കാൻ കഴിയാതെ ജീവിതം അവസാനിക്കേണ്ടി വരുന്നു. അവിദ്യയെ ഉപാസിക്കുന്നവർ അന്ധതമസ്സിലും പോകുന്നു മരണവേളയിൽ. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരവുണ്ടോ? എന്തിനു ജനിച്ചു, എന്തിനു ജീവിച്ചു, എന്തെങ്കിലും പിടികിട്ടിയോ? ഒന്നുമില്ല. എല്ലാം വിട്ടിട്ട് ഇവിടുന്ന് പോകേണ്ടി വരുന്നു. ഇതാണ് അവിദ്യ ഉപാസിക്കുന്നവന്റെ കൂരിരുട്ടിലേക്കുള്ള പതനം. വീണ്ടും അവിദ്യ ചക്രം തുടരുന്നു. ഇതാണ് സത്യത്തെ അന്വേഷിക്കാതെയുള്ള ജീവിതം. ഇതില്ല. ഇത് നല്ലോണം ഓർമ്മിക്കുക. ഇതൊക്കെ ഇല്ല എന്ന് പറഞ്ഞാലോ സാർ? പറഞ്ഞില്ലെങ്കിൽ വേണ്ട, സത്യങ്ങളാണ്. ഇത് ഞാനോ നിങ്ങളോ പറയുന്നല്ല. സത്യം കണ്ട സകലരും. ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നു, ആത്മോപദേശത്തിൽ മരണവുമില്ല, ഉറപ്പുമില്ല, വാഴും നരസുരരാജിയും ഇല്ല. നാമരൂപം, ആ നാമരൂപം പോലും മരുവിലമറുന്ന മരീചിനീര് പോലും നിൽപ്പൊരു പൊരുളാണ്. വെറും കാനൽ ജലം, പൊരുളല്ല. ഇതോർത്തിടേണം. ഇത് ശാസ്ത്രീയമായി ചിന്തിച്ചുറക്കണം. വിവേകാനന്ദ സ്വാമി തന്റെ ശിഷ്യനെ വിളിച്ച് പറയുന്നു, ഒരു പട്ടിയെങ്കിലും പട്ടിണി കിടക്കുന്നിടത്തോളം ഞാൻ തിരിച്ചുവരും എന്ന് പ്രഖ്യാപിച്ച ആ ധീരനാണ് സാമൂഹ്യ പ്രവർത്തനം. ഒരു വിരോധവുമില്ല. ഏത് ലോകത്തെയാണ് നിങ്ങൾ സാമൂഹ്യ പ്രവർത്തനം കൊണ്ട് നന്നാക്കാൻ ശ്രമിക്കുന്നത്? ഒടുവിൽ നന്നാക്കുന്നയാളിനും തൃപ്തിയില്ല, ആർക്കും തൃപ്തിയില്ല. ഞാൻ ഇടയ്ക്കൊരു ബാബ ഹാന്തെ കുഷ്ഠരോഗ നിവാരണം, അദ്ദേഹത്തിന്റെ ജീവിതവ്രതമാണ്, ഒരു സമ്മാനം കൊടുത്തു കേന്ദ്ര ഗവൺമെന്റ് 1 കോടി രൂപ മറ്റോണം. അദ്ദേഹം കിടന്നുകൊണ്ടാണ് അത് സ്വീകരിക്കാൻ വന്നത്. ഒടുവിൽ എണീറ്റ് സമ്മാനവും വാങ്ങിച്ചിട്ട് അല്പനേരം അദ്ദേഹം സംസാരിച്ചു. ഞാൻ അദ്ദേഹത്തെ ഒരിക്കലും കുറ്റപ്പെടുത്തുകയല്ല. അതിരറ്റ ധർമ്മിഷ്ഠൻ. താൻ തനിക്ക് കിട്ടിയ 1 കോടി രൂപയും ആശ്രമത്തിന് കൊടുത്തു. അതിലൊന്നും ഒരു പൈസ പോലും തന്റെ ആവശ്യത്തിനെടുക്കുന്നില്ല. പക്ഷെ അദ്ദേഹം പ്രസംഗിച്ചപ്പോ അദ്ദേഹത്തിന്റെ മുഖത്തിന് ഒരു പ്രസന്നതയുമില്ല. എന്താ കാര്യമെന്ന്? താൻ വയസ്സായി, മരിക്കാൻ പോകുന്നു, കുഷ്ഠരോഗികളിനെയും അനേകം. ഇതാണ് മനസ്സിന്റെ ബുദ്ധിമുട്ടിന് കാരണം. എനിക്ക് വാസ്തവത്തിൽ ഈ സത്യം അദ്ദേഹത്തിന് പിടികിട്ടിയില്ലല്ലോ എന്നൊരനുകമ്പ തോന്നി. എന്തുകൊണ്ടെന്നോ, കുഷ്ഠരോഗികളെ ചിന്തിച്ചുകൊണ്ടാണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പൊ നേരത്തെ കൃഷ്ണൻ പറഞ്ഞില്ലേ, ഞാനല്ലല്ലോ പറഞ്ഞത്, എം എം വാവി സ്മരൻഭാവം ത്യജത്യന്തേ കളയബരം തം തമേവൈതി കവിന്തേയ. ഇത്രയും ഗംഭീരമായ സാമൂഹ്യ പ്രവർത്തനം നടത്തിയ ആ മഹാത്മാവ് ചിലപ്പോ കുഷ്ഠരോഗിയായി ജനിക്കേണ്ടി വരും. കുഷ്ഠരോഗിയിലും ഈശ്വരനെ കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഇത് മായാമയമായ ഒരു പ്രപഞ്ചം. എന്നേ തുടങ്ങിയത്? ഒരു വിലയുമില്ല ഇതിന്, ഒരു വിലയും. ശ്രീശങ്കരൻ പറയുന്നു, പ്രൗഢാനുഭൂതി എന്ന കൃതി ഇവിടെ ഇരിപ്പുണ്ട്, വാങ്ങിച്ചു വായിച്ചു നോക്കുക. സത്താജിത് സുഖരൂപമേവ സതത്വം. ഇവിടെ ആനന്ദസ്വരൂപമായ ഒരു ബോധമേ നിലവിലുള്ളൂ. നാഹം പറയാൻ ഞാനില്ല. വിവേകാനന്ദ സ്വാമി പറഞ്ഞത് ഇത് തന്നെ. പട്ടിയെങ്കിലും പട്ടിണി കിടക്കുന്നിടത്തോളം ഞാൻ തിരിച്ചുവരും എന്ന് പറഞ്ഞ സ്വാമി ഒടുവിൽ ശിഷ്യനെ വിളിച്ച്, കുഞ്ഞെ, ഈ ശാസ്ത്രമൊന്നും നമ്മ സത്യം പഠിപ്പിക്കുന്നില്ല. ഇതൊക്കെ വെറും ആപേക്ഷിക സത്യങ്ങൾ. അവ പറയുന്നതൊക്കെ എന്താ സത്യം? ഞാനില്ല. ആദ്യം ഞാനില്ല എന്നാ പറയുന്നത്? ഇവരൊക്കെ ഞാനില്ല, നീയില്ല, ഈ ദേഹത്തില്ല. ആറാം സ്വാമിയുടെ പ്രഭാഷണങ്ങളുടെ തർജ്ജമ ആറാം വാളിൽ ഗുരുശിക്ഷ സംവാദം, അതിൽ 32-ാം ഭാഗം എടുത്ത് വായിച്ചു നോക്കുക. ഞാനില്ല, നീയില്ല, ഈ ജഗത്തില്ല, ഒരു പരമാത്മതത്വം മാത്രമേ ഇവിടുള്ളൂ, ഞാനത് വ്യക്തമായി അനുഭവിക്കുന്നു. കുഞ്ഞെ, നിനക്കും അനുഭവിക്കാൻ പറ്റുമെങ്കിൽ അനുഭവിക്കൂ, എന്നിട്ട് പറഞ്ഞു നടക്കൂ ഈ സത്യം. എത്ര പേര് കേൾക്കുന്നു എന്നൊന്നും നോക്കണ്ട, കേട്ടവർ കേൾക്കട്ടെ, കേൾക്കുന്നവർ കേൾക്കട്ടെ, അല്ലാത്തവർ കേൾക്കണ്ട. ഇതാണ് വിവേകാനന്ദ സ്വാമി. ഇനി ശ്രീശങ്കരനോ, സത്വാജിത് സുഖരൂപമേ സതതം, ആ ആനന്ദഘനമായ ബ്രഹ്മമേ ഉള്ളൂ. നാഹം, കുഞ്ഞെ, ഞാനില്ല, ഞാനില്ല. നാഹം നവാത്വം, നീയില്ല മൃഷ. ഹേ, ഉണ്ടെന്ന് തോന്നുന്നത് വെറുതെ തോന്നല്ല, ബോധമേ ഉള്ളൂ. നീയും ബോധമാണ്, ഞാനും ബോധമാണ്, അമീബയും അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളും ബോധമാണ്. അതിക്കഴിഞ്ഞിവിടെ ഒന്നുമില്ല. സത്താജിത് സുഖരൂപം മാത്രം, നാഹം നവാത്വം മൃഷ, നേദം വാപി ജഗത്, ഈ ജഗത്തില്ല. പ്രദൃഷ്ടമഖിലം നാസ്തി, നീ എന്തെന്തൊക്കെ ഇന്ദ്രിയങ്ങൾ കൊണ്ടിവിടെ കാണുന്നുവോ, നാസ്തി ഇതി ജാനീഹി ഭോ. കുഞ്ഞെ, നിനക്കല്പമെങ്കിലും ബുദ്ധിയുണ്ടെങ്കിൽ ഇത് ശരിക്ക്, എപ്രോക്തം കരുണാവശ, നിന്നോടുള്ള കാരുണ്യം കൊണ്ട് ഞാനിത് പറഞ്ഞതാണ്. ഇതൊക്കെ പറയുമ്പോ ചൊല്ലു ചോദിച്ചേക്കും, ആചാര്യസ്വാമി ഇല്ല, മറ്റേ കുട്ടിയില്ല, ശിഷ്യനില്ല, പിന്നെ എന്ത് കാരുണ്യം? അതെ, അത് ഈ ഭ്രമതലത്തിലെ ഭ്രമത്തിൽ നിൽക്കുന്നവരെ, ആചാര്യസ്വാമിക്ക് ഭ്രമമൊന്നുമില്ല, പക്ഷേ ആ ഭ്രമത്തിൽ നിൽക്കുന്നവരെ ഭ്രമകാരുണ്യം ഉപയോഗിച്ച് ഉദ്ധരിക്കാൻ ശ്രമിക്കുന്നു, അത്രേ ഉള്ളൂ. അതുകൊണ്ട് യത്രോക്തം കരുണാവശത്വമയ തത് സത്യം ആവർത്തിച്ച് പ്രതിജ്ഞ ചെയ്യണം. ഏതത് സ്ഫുടം, ഇതത്യന്തം സ്ഫുടം, ശ്രദ്ധസ്വാനഖ ശുദ്ധബുദ്ധി രസിച്ചേ, നിന്റെ ബുദ്ധിക്ക് അല്പമെങ്കിലും ശുദ്ധിയുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് കേൾക്ക. ശ്രദ്ധസ്വാനഖ ശുദ്ധബുദ്ധി രസിച്ചേ മാസ്തുതേ സംശയ, ഇക്കാര്യത്തിൽ സംശയിക്കരുത്. എന്താ കാര്യം? സംശയിച്ചാൽ നീ പരമ ദുഃഖത്തിൽ, നിരാശയിൽ, കൂരിരുട്ടിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരും. അതെന്താ, ഒന്നും പിടികിട്ടിയില്ല, എന്തൊക്കെയോ ചെയ്തു. വിവേകാനന്ദ സ്വാമി പറയും പോലെ, ഗ്ലാഡ് ഐ വാസ് ബോൺ, ഗ്ലാഡ് ഐ ഡിഡ് ബിഗ് ബ്ലണ്ടേഴ്സ്, ചിക്കാഗോ പ്രസംഗം തുടങ്ങി ഒട്ടേറെ ബ്ലണ്ടേഴ്സ്, വിഡ്ഢിത്തങ്ങൾ എന്തൊക്കെയോ ഞാൻ കാട്ടിക്കൂട്ടി. ഐ ആം ഗ്ലാഡ്, അതിലൊക്കെ എനിക്ക് സന്തോഷം. ഇപ്പൊ എനിക്ക് കാര്യം വ്യക്തമായി പിടികിട്ടി. ഓ, അപ്പോ ഇതൊന്നും ചെയ്യണ്ടേ സാർ? ചെയ്യാതിരിക്കാനൊന്നും ആർക്കും സാധ്യമല്ല. മായയുടെ പിടിയിൽപ്പെട്ട് എല്ലാവരും ഈ കോലാഹലങ്ങളൊക്കെ ചെയ്തേ തീരൂ. അവശപ്രകൃതേർ വശ എന്നാണ് കൃഷ്ണൻ പറയുന്നത്. പിന്നെന്താ വേണ്ടത്? ഈ അവശതയിൽ ഒരു കേടും വരാത്ത ഒരു സത്യമുണ്ട്. ഈ അവശതയ്ക്ക് ആ സത്യവുമായി ഒരു ബന്ധവുമില്ല. ആ സത്യത്തെ കൂടെ കൂട്ടിച്ചേർക്കൂ, അല്ലാതെ ഇതൊന്നും ഇപ്പൊ ഉപേക്ഷിക്കണ്ട. അഭിചേത് സുദുരാചാരോ ഭജതേമാവനന്യഭാക്, കൃഷ്ണൻ പറയുന്നു, തൽക്കാലം നീ ദുരാചാരനായിക്കൊള്ളൂ, ഈ സത്യം കൂട്ടിച്ചേർക്കൂ. ദുരാചാരമെല്ലാം വിട്ടിട്ട് ഈ സത്യം കൂട്ടിച്ചേർക്കണമെന്നില്ല, കാരണം അതൊന്നും എളുപ്പമല്ല. കൂട്ടിച്ചേർക്കൂ സത്യം, ഇത് സയൻസ്, ശാസ്ത്ര സത്യം. ഏത് ദുരാചാരിക്കും തിയറി പിടികിട്ടും. ഓക്സിജനും ഹൈഡ്രജനും ചേർന്ന് വെള്ളമുണ്ടാകുമെന്ന് പഠിക്കാൻ ദുരാചാരമൊന്നും മാറ്റേണ്ട കാര്യമില്ല. മാറ്റേണ്ടെന്നൊന്നുമല്ല ഇതിനർത്ഥം, മാറ്റാൻ പറ്റുമെങ്കിൽ മാറ്റൂ. ഒന്നും മാറ്റിയില്ലെങ്കിലും ഈ സത്യം കൂട്ടിച്ചേർക്കൂ. അഭിജയ് സുദുരാചാരോ ഭജതൈമാനന്യഭാ, ഇങ്ങനെയൊരു സത്യമുണ്ട്, ഞാനതാണ്, നീയതാണ്. അങ്ങനെ എന്നെ ഭജിക്കുമെങ്കിൽ ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വത് ശാന്തി നികച്ചതി, അതിവേദമായ സത്യനിഷ്ഠനായിത്തീരും. അയാളുടെ ദുരാചാരമെല്ലാം മാറി പരമശാന്തിയിൽ അയാൾ എത്തിച്ചേരുകയും ചെയ്യും. ഇതാണ് കൃഷ്ണൻ നമ്മോട് ആവശ്യപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ഒക്കെ ഈശ്വരമയമാണെന്ന് അനുഭവമില്ലെങ്കിൽ പോലും മനസ്സുകൊണ്ട് ഭാവന ചെയ്ത് മുമ്പോട്ട് നീങ്ങുക. തൽക്കാലം അങ്ങോട്ട് പൂർണ്ണമായ ആനന്ദമോ ഒന്നും അനുഭവിക്കാൻ പറ്റുന്നില്ല എങ്കിലും ഋഷിമാർ ആചാര്യസ്വാമി പറയുന്നത് കൃത്രിമമായിട്ടെങ്കിലും സത്യം ഭാവന ചെയ്തു. കാരണം ഭാവന കൊണ്ട് ഇല്ലാത്ത നൂറുനൂറ് കാര്യങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ അനുഭവിക്കുന്നു, ഇല്ലാത്ത കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഉള്ള കാര്യം ഭാവന ചെയ്താൽ കിട്ടാതിരിക്കുമോ? വെറും കൃത്രിമമായിട്ടെങ്കിലും ഞാൻ ബ്രഹ്മമാണ്, ബോധമാണ്, ആനന്ദമാണ്, എല്ലാവരും അതാണ്, ആരോടും പ്രത്യേകിച്ച് വിദ്വേഷമോ രാഗമോ ദ്വേഷമോ ഒന്നും വേണ്ട എന്നിങ്ങനെ ഭാവന ചെയ്ത് മനസ്സിനെ ശുദ്ധമാക്കൂ. ഈ നിലയിൽ ഞാനില്ല നീയില്ല എന്നൊക്കെ പറഞ്ഞല്ലോ, കർമ്മമില്ല. കർമ്മം ബ്രഹ്മത്തിൽ ഉണ്ടാകാനേ സാധ്യമല്ല. അങ്ങനെയുള്ള കർമ്മത്തിന് ഈ ബ്രഹ്മവുമായി എന്ത് ബന്ധമാണ് എന്നുവെച്ചാൽ വളരെ ശ്രദ്ധിക്കണേ. ഗീതയൊക്കെ 18 അധ്യായം പഠിച്ചു. കർമ്മയോഗം കർമ്മയോഗം, അദ്ദേഹം കർമ്മയോഗിയാണ് ഇദ്ദേഹം കർമ്മയോഗിയാണ് എന്ന് പറഞ്ഞാൽ ഈ സത്യത്തെ പിന്തുടരാത്ത കർമ്മം കർമ്മഭ്രാന്താണ് എന്നാണ് ഗീതയുടെ അഭിപ്രായം. സത്യത്തെ പിന്തുടരുമെങ്കിലോ എന്താ കൃഷ്ണൻ പറയുന്നത്? ആ സത്യം കർമ്മത്തെ എരിച്ച് ചാമ്പലാക്കും, അല്ലാതെ കർമ്മത്തെ ഇങ്ങനെ തുടരുകയല്ല. കൃഷ്ണൻ അത് പറഞ്ഞിട്ടുണ്ടോ? കൃഷ്ണൻ വേറെ എന്താ പറഞ്ഞിട്ടുള്ളത്? യഥൈഥംസി സമിത്ഥോഗ്നിഹി ഭസ്മസാത്കുരു അർജുന ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത്കുരുതേ തഥാ. എങ്ങനെയാണോ വിറകിനെ അഗ്നി എരിച്ച് ചാമ്പലാക്കുന്നത് അതുപോലെ ജ്ഞാനാഗ്നി സകല കർമ്മങ്ങളെയും എരിച്ച് ചാമ്പലാക്കും, അല്ലാതെ കർമ്മത്തെ വർദ്ധിപ്പിക്കുകയല്ല. ഗീത തന്നെയും എന്താ പരമസി കർമ്മയോഗമൊന്നുമല്ല. കർമ്മയോഗം ശീലിക്കുന്ന ആളിന് നൈഷ്കർമ്മ്യ സിദ്ധി 18 അധ്യായത്തിൽ തീർത്തു പറയുന്നു, ഭാഗവതം തീർത്തു പറയുന്നു. നൈഷ്കർമ്മ്യ സിദ്ധി, നൈഷ്കർമ്മ്യം എന്ന് വെച്ചാൽ കർമ്മത്തിന്റെ കണിക പോലുമില്ലാത്ത അനുഭവത്തിന്റെ സിദ്ധി. ഇതൊക്കെ നമ്മൾ മറ്റന്നാൾ 18 അധ്യായം ചർച്ച ചെയ്യുമ്പോൾ കുറെയൊക്കെ വിശദമായിട്ട് ചർച്ച ചെയ്യും. ഒന്ന് മനസ്സിലാക്കുക, കർമ്മം ഉടനെ ഒന്നും ഉപേക്ഷിക്കേണ്ട, അത് പറ്റില്ല. അതുകൊണ്ടാണ് ഉപേക്ഷിക്കേണ്ട എന്ന് പറയുന്നു, ഉപേക്ഷിക്കാൻ പറ്റില്ല, ആവശ്യമായി കർമ്മം ചെയ്യുന്നു. എന്നാൽ നമ്മുടെ ഈ കർമ്മഭ്രമത്തിന്റെ ഒക്കെ പിന്നിൽ ഈ കർമ്മവുമായി ഒരു ബന്ധവുമില്ലാത്ത, ജനിക്കാത്ത, ജീർണിക്കാത്ത, മരിക്കാത്ത ആനന്ദഘനമായ ബോധം സ്ഥിതിച്ചിരുന്നു. ആ ബോധം നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ തന്നെ ഞാനുണ്ട് എന്ന് അനുഭവിക്കുന്നു. പക്ഷെ എന്താ പൂർണ്ണമായ അനുഭവം വരാത്തത്? രാഗദ്വേഷങ്ങൾ, ഭേദചിന്തകൾ. ഭേദചിന്തകളും രാഗദ്വേഷങ്ങളും മാറ്റി ഈ ഞാനിനെ വേറെ ദൂരെങ്ങും പോണ്ട. അത്ര പോലും നമുക്ക് ഈ നമ്മോടൊരു കാരുണ്യമില്ലല്ലോ, ഞാനതാണ് ആശ്രയിക്കുന്നത്. ഈ ഭേദചിന്തകളും അങ്ങോട്ട് കോപതാപങ്ങളുമായി കിടന്ന് പിടയുകയല്ലേ, അവനവനോട് പോലും ഒരു കാരുണ്യമില്ലാത്ത ജനപതി എന്താ? അയ്യ, അതെന്താന്ന് ചോദിച്ചാൽ കൃഷ്ണൻ പറയുന്നുണ്ട്, അർജുന മമ മായ ദുരത്യയ, എന്റെ ശക്തി തന്നെ മായ, ദൈവേഹേഷ ഗുണമയി മമമായ ദുരത്യയ. അവളെ കടന്നു പോകാൻ പ്രയാസം, പക്ഷെ എളുപ്പം എങ്ങനെ? മാമേവയെ പ്രപദ്യന്തെ, എല്ലാം ഞാനാണെന്ന് ചിന്തിച്ച് ആരെന്നെ ശരണം പ്രാപിക്കുമോ മായാ ഏതാം തരന്തിത്തെ. അക്കാര്യം ശാസ്ത്രീയമായി ചിന്തിച്ചുറപ്പിച്ച് കുറേശ്ശെയെങ്കിലും ഈശാവാസ്യമിതം സർവം ഈ വാക്യം ഉള്ളിൽ ഓർമ്മിച്ചോളുക. ഈശാവാസ്യമിതം സർവം എന്നുറപ്പിച്ചുറപ്പിച്ച് സാവധാനമെങ്കിലും ആ സത്യത്തോടടുക്കാൻ ജഗദീശ്വരൻ നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമസ്കാരം. ചതുശ്രുതി ഇവിടെ തീരുന്നു. നാളെയും മറ്റന്നാളും കാലത്തെ കഠോപനിഷത്ത് ഉണ്ടാവും. മറ്റന്നാൾ അവസാനം ഗീത 18 അധ്യായത്തെക്കുറിച്ച് ഒരു പ്രഭാഷണവും ഉണ്ടാവും. ഈശ്വരബുദ്ധ്യ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞാൻ പ്രണാമം അർപ്പിക്കുന്നു.